പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉത്സാഹം പലപ്പോഴും നഷ്ടപ്പെടുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എന്തെന്നറിയാമോ? അത് ലക്ഷ്യത്തിലേക്ക്, ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയാതെ, ലക്ഷ്യമെന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലെങ്കിൽ നമ്മുടെ ഓട്ടം, ഓട്ടത്തിന്റെ ഡയറക്ഷൻ മാറിപ്പോകാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ ലക്ഷ്യം? വാട്ട് ഈസ് അവർ ഗോൾ? അത് നിരന്തരം കണ്ണിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ എപ്പോഴും മാറിപ്പോകാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. നീ പ്രഭാവത്തിൽ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കി, എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ബൈബിൾ എഴുതപ്പെട്ടതിന്റെ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബൈബിളിന്റെ അകത്തൊരു, എനിക്ക് തോന്നുന്നു മേ ബി ഒരു 70% എങ്കിലും നറേറ്റീവ്സ്. നറേറ്റീവ്സ്, നറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കഥകൾ പോലെ അല്ലേ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നത്? കഥകൾ പോലെ എഴുതപ്പെട്ടിരിക്കുക. അതിൻ്റെ അകത്ത് വിലയേറിയ ആത്മീയ പാഠങ്ങൾ ഉൾക്കൊണ്ടിരിക്കുക. പലപ്പോഴും നിങ്ങൾക്കറിയ, ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാത്തതിൻ്റെ ഒരു കാരണം കഥകൾ പോലെ എഴുതിയിരിക്കുക. അതിൻ്റെ അകത്തെ ആത്മീയ പാഠങ്ങൾ നമ്മൾ അത്രയും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. പക്ഷേ കർത്താവിന് അങ്ങനെ പ്രസാദം തോന്നി തിരുവചനം എഴുതാൻ. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഇത് കൃത്യമായിട്ട് പോയിന്റ് നമ്പർ 1 ഇന്ന ഉപദേശം, പോയിന്റ് നമ്പർ 2 അടുത്ത ഉപദേശം 2, പോയിന്റ് നമ്പർ 3 ഉപദേശം 3 ഇങ്ങനെ അങ്ങ് എഴുതി കിട്ടിയിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ? നിങ്ങൾ അത്രയും ചിന്തിച്ച് കാണത്തില്ല. ഈ പ്രസംഗിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിളാണ് ഇത്. കൃത്യമായി കിട്ടുകയാണെങ്കിൽ സ്കൂളിലൊക്കെ എന്താ ടീച്ചേഴ്സ് ഭയങ്കര എളുപ്പമാണ്. എന്താണെന്നറിയാമോ? അവർക്കറിയാം ഇത്ര ചാപ്റ്റർ എന്ത് ചെയ്യണം, ഈ വർഷം പഠിപ്പിക്കണം, അവരതിനെ ഡിവൈഡ് ചെയ്യും. പക്ഷെ തിരുവചനം എഴുതിയപ്പോൾ കർത്താവ് വളരെ ഡിഫറൻ്റ് ആയിട്ട് എഴുതിയേ. അത് ഒരു ബയോഗ്രഫിക്കലായിട്ട് എഴുതി, ഒരു കഥ പോലെ അങ്ങ് എഴുതി. അതിൻ്റെ അകത്ത് കർത്താവ് ഉപദേശങ്ങൾ അങ്ങനെ അടക്കി വച്ചിരിക്കുക. ഞാൻ വിചാരിച്ചത് കൃത്യം സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങ് എഴുതിയിരുന്നെങ്കിൽ പിന്നെ ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഇത് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവം അങ്ങനെ എഴുതിയത്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കാൻ ശ്രദ്ധിച്ചു, ഈ ബയോഗ്രഫിക്കലായിട്ട് എഴുതിയതിൻ്റെ അകത്ത് എല്ലാം ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവിടെ വായിക്കുമ്പോഴെപ്പോഴും അതുകൊണ്ട് ഒന്ന് നിർത്തണം. സങ്കീർത്തനത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് സേല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് നിർത്തി, ഒന്ന് ചിന്തിക്കാനായിട്ടാണ് അതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിൽ സേല ഇല്ല എങ്കിലും നമ്മളായിട്ട് എന്ത് ചെയ്യണം, ഒരു സേലയൊക്കെ പറഞ്ഞ് ഒന്ന് നിർത്തി, ഒന്ന് ചിന്തിച്ച്, ഒന്ന് ധ്യാനിച്ച് എന്താ കർത്താവിടെ പറയാൻ ശ്രമിക്കുന്നത്, എന്താ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കർത്താവ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്, എന്താ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത്, എന്താ എന്ത് ആത്മീയ പാഠമാണ് എന്നിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഫിലിപ്പ് ലേഖനത്തിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഫിലിപ്പ് ലേഖനം ഞാൻ ഇങ്ങനെ വായിച്ചപ്പം, കുറച്ച് ഭാഗം വായിച്ചപ്പം എൻ്റെ ഹൃദയത്തെ വളരെയധികം ചലഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു ഭാഗം, ഒരു വാക്യം നമുക്ക് ഫിലിപ്പ് ലേഖനത്തിൽ വായിക്കാം. ഫിലിപ്പ് ലേഖനം അതിന്റെ 3-ാം അധ്യായം, ഫിലിപ്പിൻസ് ചാപ്റ്റർ 3, അതിന്റെ 12-ാം വാക്യം, ഫിലിപ്പിൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12.
തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ.
നോട്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഒബ്ടെയിൻഡ് ഇറ്റ് ഓർ ഹാവ് ഓൾറെഡി ബിക്കം പെർഫെക്റ്റ്. But I press on so that I may lay hold of that for which also I was laid hold of by Christ Jesus.
പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ
തന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങ് എഴുതുക, തന്റെ അനുഭവം എഴുതുക, തന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങ് എഴുതുക. ഈ എഴുത്തിലാണ് പൗലോസ് ഈ ആത്മകാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നത്. അല്ല, ഇന്ന ഇന്ന ഉപദേശം എന്നുള്ള അർത്ഥത്തിലല്ല, തന്റെ അനുഭവത്തിലൂടെ ചില ആത്മീയ കാര്യങ്ങൾ പൗലോസ് പഠിപ്പിക്കുക. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്താണ്, ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷേ ഐ പ്രസ് ഓൺ. ഞാൻ എന്ത് ചെയ്യാ, ആയുകയാണ് എന്നാ എന്റെ മലയാളത്തിൽ അങ്ങനെയാ നമ്മൾ പറഞ്ഞില്ല, ആയുകയാണ്, ഐ പ്രസ് ഓൺ. ഞാൻ മുമ്പോട്ട് ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ ആയുകയാ. ലക്ഷ്യത്തിലേക്ക് ആയുക എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഓട്ടം ഓടുന്നവരൊക്കെ നിൽക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, എങ്ങനെയാ അവർ നിൽക്കുന്നത്, അവർ നിൽക്കുന്ന കണ്ടറിയാം അവർ ഓടാൻ വേണ്ടി നിൽക്കുന്നത്, അങ്ങ് ആഞ്ഞു നിൽക്കുക. ഇനി അവർ ഫിനിഷ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ, എങ്ങനെയാ ഫിനിഷ് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ഒരാൾ ഫിനിഷ് ചെയ്തു, പോയിന്റ് 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 സീറോ സീറോ എന്തോ സെക്കൻഡിൻ്റെ ഫിനിഷ് ചെയ്ത്, എങ്ങനെയാണെന്നറിയാമോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ ഫിനിഷിംഗ് പോയിന്റ് അങ്ങോട്ട് ചെന്നപ്പം ഒരൊറ്റ ആഴ്ചയില് ചെറിയ സെക്കൻഡിന്റെ അല്ല നൂറിലൊരു അംശത്തിൽ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഓടുന്നവരൊക്കെ അങ്ങനെ ആ ഒരു ആയല പ്രസോൺ. ഈ വാക്ക് വീണ്ടും വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങ് ആയുകയാ. നമുക്ക് പൗലോസിന്റെ ചിന്ത കണ്ടോ, ഞാൻ പെർഫെക്റ്റ് ആയെന്നല്ല, പക്ഷെ നമുക്ക് നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞ മനുഷ്യനായി പറയുന്ന ഓർത്തോണം, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുക, ഞാനും ആയുക. ഇത് പറയുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ലാപ്പാ. എ ഡി 61 എഴുതിയ എന്റെ ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, എ ഡി 67 പൗലോസ് മരിച്ചു, കൃത്യം അറിയത്തില്ല, മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ വർഷമൊക്കെ വ്യത്യാസം വരാം, നമുക്ക് കൃത്യം അറിയത്തില്ല. പക്ഷെ അതിന്റെ ലാസ്റ്റ് ലാപ്പില് പൗലോസ് നിൽക്കുക, അവസാനത്തെ ലാപ്പാ. നിങ്ങൾക്കറിയോ ഈ എന്നാ റിലേ ഓടുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാം, ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ഓടുന്നവരൊക്കെ ചില റിലാക്സ്ഡ് മോഡിലാണ് പലപ്പോഴും ഓടുന്നത്. പക്ഷെ ലാസ്റ്റ് ലാപ്പിലും ഫസ്റ്റ് ലാപ്പിലും ഓടുന്നവരെ ശ്രദ്ധിച്ചാൽ മതി, ഫസ്റ്റ് ലാപ്പിൽ പോകുന്ന ഒറ്റ പോക്ക, ലാസ്റ്റ് ലാപ്പ് ഏറ്റവും അവസാനത്തെ ബാറ്റൺ കൈമാറുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഏറ്റവും നല്ല ഓട്ടക്കാരനെ നിർത്തുന്നത്, അവന്റെ കൈ കിട്ടിയാൽ പിന്നെ അവന്റെ ഓട്ടമുണ്ട്. ഇതുപോലെ പൗലോസിന്റെ ലാസ്റ്റ് ലാപ്പായത്, പോലീസ് പറയാണ് ഞാൻ അങ്ങ് ആയുകയായി, പ്രസോൺ. വീണ്ടും വീണ്ടും ആ വാക്യോട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വീണ്ടും അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ് 13 വാക്യത്തില്, വൺ തിങ് ഐ ഡു, ഫോർഗെറ്റിംഗ് വാട്ട് ലൈസ് ബിഹൈൻഡ് ആൻഡ് റീച്ചിങ് ഫോർവേർഡ് ടു വാട്ട് ലൈസ് അഹെഡ്. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ചെയ്യുന്നു, എന്താണ്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യാണ് ഞാൻ ആയുകയാ. കണ്ടോ, ഇത് പറഞ്ഞു, വിത്തിൻ ഫ്യൂ ഇയേഴ്സ് പൗലോസ് മരിച്ചു, ഫിനിഷ് ചെയ്തു. പക്ഷെ ഫിനിഷിംഗ് പോയിന്റിന് മുമ്പിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു അദ്ദേഹം പോയത്, അല്ലായിരുന്നെങ്കിൽ അത് പൂർത്തിയാകത്തില്ലായിരുന്നു. അവസാനത്തെ ലെറ്റർ വരെ അത് പുള്ളിക്കാരൻ ആയികയാ ആയികയാന്ന് പറഞ്ഞ് ഏറ്റവും അവസാനത്തെ ലെറ്ററാണ് സെക്കൻഡ് തിമോത്തി, തിമോത്തിയോസ് രണ്ടാം ലേഖനം. അവിടെ വന്നപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം, അല്ലെങ്കിൽ മേ ബി ഏതാനും ആഴ്ചകൾക്കകം എന്റെ തല നഷ്ടപ്പെടാൻ പോവുക. അപ്പൊ പറഞ്ഞേച്ചു പോയില്ലെങ്കിൽ ഇവർക്കൊരു ഉറപ്പ് കിട്ടത്തില്ല, അല്ലെങ്കിൽ 2000 വർഷത്തെ അത്ര അദ്ദേഹത്തെ അത്ര ഓർത്ത് കാണത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് മനസ്സിലായി, 2000 വർഷത്തെ സഭാചരിത്രത്തില് ഒരാളോടി ഫിനിഷ് ചെയ്ത്, യേശു ഓടി ഫിനിഷ് ചെയ്ത് നമുക്കറിയാം. പക്ഷേ യേശു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള പിക്ചർ, ഓക്കെ ദൈവമായിരുന്നു യേശു ആണല്ലോ, മനുഷ്യനായ ഒരാളും കൂടെ ഫിനിഷ് ചെയ്തു എന്നും കൂടെ പരിശുദ്ധാത്മാവിനെ എഴുതി വെക്കാൻ പ്രസാദം തോന്നി. പോലീസ് പറഞ്ഞു, തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അമേസിംഗ്. യേശു ഫിനിഷ് ചെയ്തു, പൗലോസ് ഫിനിഷ് ചെയ്തു. പൗലോസ് ഒരു മോഡലാണ് കേട്ടോ, ഇസ് എ മോഡൽ. കാരണം ദൈവം ആദ്യം തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്താണ് സഭയുടെ മോഡൽ, ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് കർത്താവ് കൃത്യമായിട്ട് ആക്സ് അത് വളരെ വിശദമായിട്ട് എഴുതി വെച്ചു. അപ്പൊ ദൈവം എപ്പോഴും ആ കാര്യം വെച്ചിട്ടുണ്ടോ നമുക്ക് എവിടെങ്കിലും വെച്ച്? നമ്മൾ സാധാരണ ഒത്തിരി പേര് ആത്മീയത്തിൽ മാറിപ്പോകുന്നൊരു കാര്യം എന്താ നിങ്ങൾക്കറിയോ, പലരെയും നോക്കിയിട്ട് പലരുടെയും ജീവിതം കണ്ടിട്ട് ദൈവമില്ല എന്ന് പോലും തോന്നിപ്പോകുന്ന ഒത്തിരി പേരങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഒരു എക്സാമ്പിൾ, പരിശുദ്ധാത്മാവിന് പ്രസാദമായി ഒരു എക്സാമ്പിൾ എഴുതി വെച്ചു, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. എങ്ങനെ ഈ മനുഷ്യൻ ഈ ഓട്ടം തികച്ചത്? അതാ ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച ഭാഗം. എന്താണെന്നറിയാമോ, ഒരു ലക്ഷ്യം മനസ്സിലുണ്ട്, ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഓടുന്നത്. ഇദ്ദേഹം ഓടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോഴേ കുറച്ചും കൂടെ നമുക്കൊന്ന് ക്ലിയർ ആവുള്ളൂ. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ അവസാനിപ്പിക്കുക. അതിൻ്റെ ഫിലിപ്പ് ലേഖനത്തിൻ്റെ 3:2
ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, നാമല്ലോ പരിഛേദനക്കാർ.
അതിന്റെ മുകളിൽ ഒരു വാക്യമുണ്ടല്ലോ സുനീഷ, ഫസ്റ്റ്
നായ്ക്കളെ സൂക്ഷിപ്പീൻ.
ഓക്കെ സുനീഷ്, അതെനിക്ക് ഒന്ന് മനഃപൂർവ്വം വിട്ട് കളഞ്ഞാൽ തോന്നാ. അങ്ങനെ ഒരു വാക്ക് കണ്ടപ്പോഴത്തേന് ചില സ്ട്രോങ് വേർഡാ കേട്ടുകഴിഞ്ഞാൽ, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. എന്തുകൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന പൗലോസ്? എന്താ എന്ന് പറഞ്ഞാൽ അന്നത്തെ സഭയുടെ ഏറ്റവും വലിയ അന്നത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? പൗലോസ് ഈ ഗ്ലോറിയസ് ഗോസ്പെൽ, തേജസ്സുള്ള സുവിശേഷം പ്രസംഗിക്കുക, കൃപയുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ഗ്രേസ്, ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, കുറെ യഹൂദന്മാര് വിശ്വാസത്തിലൊക്കെ വന്നതാണ് എന്നൊക്കെ പറയുന്നു. വന്നാണെന്നൊരു സംശയമുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കാ. അവർ വന്നിട്ട് പ്രസംഗിച്ചൊരു കാര്യം ഇതാണ്, യഹൂദന്മാരുടെ പ്രമാണം കൂടെ അനുസരിക്കാതെ രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല, സർക്കംസിഷൻ ഏൽക്കണം അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ ഉപദേശത്തെ പൗലോസ് ശക്തമായിട്ട് എതിർക്കുക. എന്റെ കാരണം എന്താണെന്നറിയാമോ? രക്ഷ എന്ന് പറഞ്ഞൊരു കാര്യം അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലോറി പോയി, അതിൻ്റെ ഉദ്ദേശം പോയി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നായ്ക്കളെ സൂക്ഷിപ്പീൻ. എന്താ നായുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് നായയെ സൂക്ഷിക്കും, നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞാൽ അവരെ നായ്ക്കളെന്നും വിളിച്ചതല്ല, ഒരു ഇത് കാര്യം പറഞ്ഞതാണ്. എന്താണെന്നറിയാം നായുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നായ് മാത്രമാണ് ഈ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്നത്. വേറെ മൃഗങ്ങളൊന്നും ഛർദ്ദിച്ചത് എന്ത് ചെയ്യത്തില്ല, ഭക്ഷിക്കത്തില്ല. പക്ഷെ നായ്ക്കൊരു പ്രത്യേകതയുണ്ട്, അത് ഛർദ്ദിച്ചത് വീണ്ടും എന്ത് ചെയ്യും, ഭക്ഷിക്കും. അതുകൊണ്ട് നായ്ക്കളെ സൂക്ഷിപ്പിക്കുന്ന പറഞ്ഞേ, അതിൻ്റെ അർത്ഥം വിട്ടുപോകുന്ന യഹൂദ പാരമ്പര്യങ്ങൾ അത് വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പൗലോസ് അവരെ കമ്പയർ ചെയ്യുന്നത് നായ്ക്കളുമായിട്ടാണ്, ഡോഗ്സ്. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് അവിടെ അടുത്തത് വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിക്കുന്ന, മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഫോൾസ് സർക്കംസിഷൻ എഴുതിയിരിക്കുന്നത്, ഫോൾസ് സർക്കംസിഷൻ. എന്നിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്, വി ആർ ദ ട്രൂ സർക്കംസിഷൻ, വി ആർ ദ ട്രൂ സർക്കംസിഷൻ, നാമല്ലോ യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? എന്താ യഥാർത്ഥ പരിച്ഛേദന എന്താണെന്നറിയാമോ? ദ സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാലുള്ള ഹൃദയത്തിന്റെ പരിച്ഛേദന. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എന്താണെന്നറിയാമോ? മാനസാന്തരം, ഒരു പുതിയ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരുന്ന അനുഭവമാണ് യഥാർത്ഥ പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദന. അതാ പോലീസ് പറഞ്ഞത്, നാമല്ലോ യഥാർത്ഥ പരിച്ഛേദനക്കാർ. നമുക്കത് അത്ര മനസ്സിലാകാൻ എളുപ്പമല്ല, യഹൂദന്മാർക്ക് ഇത് മനസ്സിലാവും, കാരണം യഹൂദ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് പോലീസ് സംസാരിക്കുന്നത്. കാരണം അന്ന് അവരുടെ അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ വായിച്ചു അതിന്റെ 4 പക്ഷേ
എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8 പരിച്ഛേദന ഏറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, നയപ്രമാണം സംബന്ധിച്ചു പരിശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, നയപ്രമാണത്തിലെ നീന്തി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു.
നോക്കിയാ ശ്രദ്ധിച്ച്, പൗലോസ് പറയാണ് തന്റെ യോഗ്യതകൾ പറയാ, അല്ലെങ്കിൽ തന്റെ അഭിമാനം എന്താണെന്ന് പറയുക. ഒരു സമയത്ത് താൻ എന്തിലാണ് അഭിമാനിച്ചിരുന്നത് എന്നറിയാമോ? 8 പരിച്ഛേദനയേറ്റവൻ. ഇസ്രായേലിന്റെ പ്രമാണം എങ്ങനെയാ? ആൺകുട്ടികളെ 8 പരിച്ഛേദന ഏൽപ്പിക്കും, അബ്രഹാമിന് കൊടുത്ത നിയമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നത്തെ സമൂഹത്തില് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നയാൾ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ, കർണാടകയിലെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഏതാ ഇവിടുത്തെ ഏറ്റവും വലിയ ജാതി എന്നറിയപ്പെടുന്ന ഏതാ? ഒരു ബ്രാഹ്മിൻ അല്ലെങ്കിൽ ലിംഗായത്ത് എന്ന് പറഞ്ഞ ഒരാൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു 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 ബ്രാഹ്മിൻ അല്ലെങ്കിൽ ഒരു ലിംഗായത്ത് ഒരാളോട് സംസാരിച്ച് ആദ്യം അവരുടെ അഭിമാനം എന്തായിരിക്കും? ഐ എം എ ബ്രാഹ്മിൻ അല്ലെങ്കിൽ ഐ എം എ ലിംഗായത്ത്. കേരളത്തിലേതാ? കേരളത്തിൽ പിന്നെ എല്ലാവരും വലിയ ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ ആരെയും ചെറുതാക്കാൻ പറ്റാത്ത വിധത്തിലാണ് കേരളം. ഓരോരുത്തർക്കും അവരുടേതായ ഇതിൽ പിടിച്ചിരിക്കുകയാണ്. കാത്തലിക്സ് ആണെ പറയും, പിന്നെ ഞങ്ങളുടെ പോപ്പ് എന്ന് പറഞ്ഞ് കാത്തലിക്സ് നിൽക്കുക. യാക്കോബുകാർ വിടുവോ? ഞങ്ങളുടെ പാത്രിയാർക്കീസ്. മർത്തോമക്കാർ വിടുവോ? അയ്യോ അവരോ. സി എസ് ഐക്കാർ പിന്നെ ഒട്ടും മോശമല്ല, ഞങ്ങളുടെ ആംഗ്ലിക്കൻ ബിഷപ്പ്. പെന്തക്കോസ്തുകാർ അതിനേക്കാളും വലിയ പാരമ്പര്യമാണ്, ഞങ്ങളുടെ കെ എബ്രഹാം എന്നൊക്കെ പറയുമ്പോഴത്തേന് അങ്ങ് ആ പട കുളിരു ഓരോ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ. കുറച്ച് നാൾ കഴിയുമ്പം ആത്മീയ അനുഭവം ഇല്ലാതെ പോയാൽ പിന്നെ പ്രശംസിക്കാനുള്ളത് പാരമ്പര്യത്തിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ 15 അച്ഛന്മാരും 22 കന്യാസ്ത്രീകളും ഉണ്ട് എന്ന് പറയുമ്പം അവർ കോളറൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഓക്കെ. ഇന്നത് മാറി, ട്രെൻഡ് നമ്മുടെ ഇടയിലൊക്കെ ട്രെൻഡ് മാറി, ഞങ്ങളുടെ കുടുംബത്തിൽ 10 പാസ്റ്റർമാരുണ്ട്. ആ ട്രെൻഡ് മാറി. അപ്പൊ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ അഭിമാനിക്കുന്ന ചിലതുണ്ട്. പൗലോസ് പറ, ഞാൻ പണ്ട് അഭിമാനിച്ചിരുന്ന ഇതില, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, പിന്നെ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ. ഇനി ഞാൻ എന്നെ ചോദിക്കുകയാണെ, നമ്മൾ സാധാരണ എന്തിലാ അഭിമാനിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാ? എഡ്യൂക്കേഷൻ, യാ, ദാറ്റ് ഈസ് വൺ തിങ്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ പറയുന്നൊരു കാര്യം, ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും വലിയ പൊസിഷനാണ്. ഇനി കുട്ടികളാണെങ്കിൽ അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പൊസിഷനാണ്. ഓരോരുത്തർക്കും ഉണ്ട് അവരവരുടെ ജോലിയിൽ. ഇനി വേറൊന്നും വേണ്ട, ഇപ്പം ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ജോലി നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അതിലൊരു അഭിമാനമുണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ നല്ല അധ്വാനിക്കുന്ന ആളാ കേട്ടോ. എന്താ കേട്ടിട്ടില്ലേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഞാൻ ചുമ്മാ അവരെ പോലെ ഈ പേനായും കൈയും പിടിച്ച് എഴുതിക്കൊണ്ടൊന്നില്ല, ഞാനേ അധ്വാനിക്കുന്ന മനുഷ്യനാ. അപ്പൊ പുള്ളിയുടെ അഭിമാനം ഏതിലാ? എന്തിലാ? ഞാൻ നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്, ഞാൻ ഫിസിക്കലായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളാണ്. അവരങ്ങനെ അഭിമാനിക്കുന്നത്. അവർക്ക് എഞ്ചിനീയർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിലയില്ല, ചുമ്മാ അവിടെ കുത്തിയിരുന്ന് ഇമ്മ 2 ഉപ്പിട്ട് കാശ് മേടിക്കുന്നവരാ എന്നവർ ചിന്തിക്കുന്നത്. അവർ അഭിമാനം അതില്ല. പക്ഷെ പൗലോസ് പറയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ചെയ്തും. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ മത സഹോദരങ്ങളെ, കർത്താവിനെ അറിയുന്ന ഒരുവന്റെ പ്രത്യേകത അവന്റെ എല്ലാ അഡ്രസ്സും പോവും. സ്കൂളിൽ ഇപ്പൊ ഒരു കുട്ടി ഫസ്റ്റ് ആയിരിക്കാന്ന് വെച്ചു, യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശുവിനായി ജീവിക്കാന്ന് പറയുകയാണെങ്കിൽ യാതൊരു വിലയും പിന്നെ ക്ലാസ്സിൽ കാണത്തില്ല. കാണോ? എന്താ മക്കളെ പറ? അപ്പൊ പൗലോസിന്റെ അതേ കോണ്ടെക്സ്റ്റ് ഇന്നുമുണ്ട്. പൗലോസിന്റെ കോണ്ടെക്സ്റ്റ് യഹൂദജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശന്മാരിൽ പരീശൻ എന്ന് പറഞ്ഞ ചെറിയ കാറ്റഗറി. അന്നത്തെ പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോ, അധികം പേരൊന്നുമില്ല പരീശന്മാർ, വളരെ ചെറിയ ഗ്രൂപ്പ്, 10,000-6,000 പേരോ എന്ന് പറയുന്ന കുറച്ചുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ അവര് നടക്കുന്നെന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നാ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയപ്പോൾ താൻ എന്തിലാണോ പ്രശംസിച്ചത് അത് മുഴുവനും നഷ്ടമായിട്ട് കണ്ടു. അതിന്റെ അർത്ഥം എന്നറിയാമോ? യേശുവിനെ കാണുന്ന ഒരുവന് അവനൊരൊറ്റ പ്രശംസയേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വരാൻ പോകുന്നേ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വേറെ എന്തിലെങ്കിലും ഒരാളുടെ പ്രശംസ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി യേശുവിനെ യഥാർത്ഥമായി കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കണ്ടിട്ടല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭയങ്കര ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം, എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. പേഴ്സണാലിറ്റി, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ ഒരുവൻ അറിഞ്ഞു കഴിയുമ്പോൾ, അതുകൊണ്ടാണ് പാട്ടുകാരൻ എഴുതിയത്, പ്രശംസ ഒന്നു മാത്രമേ യേശുവിൻ്റെ ക്രൂശ് തന്നെ. Think about it. എന്റെ പ്രശംസ എന്റെ യേശു ആണോ? ഒന്ന് ഹൃദയത്തിൽ നിന്ന് ശോധന ചെയ്ത് നോക്കി. ഒരു പ്രസംഗം ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല, പതിയെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കി. എന്റെ ഇന്നത്തെ എന്റെ പ്രശംസ എന്റെ യേശു ആണോ? എനിക്ക് എൻ്റെ അഭിമാന വിഷയമായിട്ട് യേശു എന്ന് പറയുന്ന ഒരു അഭിമാനമാണോ എൻ്റെ? എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടി എന്ന് പറയുന്നത് എൻ്റെ അഭിമാന വിഷയമാണോ? പൗലോസ് പറയുക, യേശുവിനെ കിട്ടിയപ്പോൾ ബാക്കി എല്ലാം നഷ്ടമെന്ന് ഞാൻ എണ്ണി. ആദ്യത്തെ സ്റ്റെപ്പാ, എനിക്ക് ലാഭമായിരുന്നത്, എനിക്ക് നേട്ടമായിരുന്നത്, ഞാൻ വലുതാണെന്ന് ചിന്തിച്ചത്, ഈ ലോകത്തിൽ എന്നെ ബഹുമാനിതനാക്കിയത്, ഈ ലോകത്തിന്റെ മുമ്പിൽ എന്നെ വലിയവനാക്കി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ നഷ്ടമായിട്ട് കണ്ടു. കാരണം നിങ്ങൾക്കറിയാമോ എത്രയാണെന്ന് പറഞ്ഞാൽ പോലും, യേശുവിന് വേണ്ടി ഒരുവൻ, യേശു മാത്രമാണ് ഏക വഴി, യേശുവാണ് രക്ഷകനെന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് നാട്ടുകാരുടെ മുമ്പിൽ വിലയില്ല കേട്ടോ. നാട്ടുകാരുടെ മുമ്പിൽ അവനൊരു അഡ്രസ്സില്ല, അഡ്രസ്സില്ല. പക്ഷേ ആ അഡ്രസ്സില്ലായ്മയായിരുന്നു, പൗലൂസ് പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി അതെല്ലാം എനിക്ക് ലാഭമാ. എനിക്ക് യേശുവിനെ കിട്ടിയപ്പോൾ മുഴുവൻ ലാഭമാ, കാരണം ബാക്കിയെല്ലാം ഒന്ന് നഷ്ടം. രണ്ടാമത് അടുത്ത സ്റ്റെപ്പ് പോലീസ് പറഞ്ഞു, എന്താ? ഞാനെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുന്നു. യേശുവിനെ കിട്ടിക്കഴിയുമ്പോഴേ ഈ ലോകത്തിന്റെ പ്രശംസയൊക്കെ ചപ്പും ചവറുവാൻ തോന്നുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഇവിടെ നമുക്കത് പ്രശംസയാ, ഇവിടെ നമുക്കത് കിരീടമാ, ഇവിടെ കിരീടമാ. യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്നതിന്റെ പ്രത്യേകത അതാ. അവനിവിടെ നാട്ടുകാരുടെ മുമ്പിൽ തൻ വലുതാണെന്ന് കാണിക്കാൻ്റെ ഒരു പരിപാടി അവൻ ചെയ്യത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും കാരണം എന്നറിയാമോ? പൗലൂസിന് എത്ര കാര്യങ്ങൾ പൗലൂസ് നഷ്ടപ്പെട്ടു. ഇവിടെ നഷ്ടമായിട്ട് പൗലൂസ് എത്ര കാര്യം എണ്ണി, ഒന്ന് കൗണ്ട് ചെയ്യാവുന്ന. ചിൽഡ്രൻ പ്ലീസ് കൗണ്ട്. അവരൊക്കെ ഒത്തിരി താമസിക്കും, കൗണ്ട് ചെയ്ത് വരുമ്പോൾ. നിങ്ങൾ പെട്ടെന്ന് കൗണ്ട് ചെയ്തേ എത്ര കാര്യങ്ങളാണ് പൗലൂസിന് നഷ്ടം വന്നത്. കൗണ്ട് ചെയ്തില്ല? ഏയ്, യു ആർ വെരി സ്ലോ, കം ഓൺ. എത്ര? സെവൻ. യാ, സെവൻ അല്ലേ? ഏഴ് കാര്യം നഷ്ടം വന്നു. താൻ പ്രശംസമായി കൊണ്ടു നടന്ന ഏഴ് കാര്യം നഷ്ടമെന്ന് കണ്ടു. പിന്നെന്തും കൂടെ കണ്ടു? ചപ്പും ചവറുവാന്ന് കണ്ടു. എക്സ്ക്രിമെന്റ്, ഡങ്, വേസ്റ്റ്, ഇങ്ങനെയാ പൗലോസ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ചില കാര്യങ്ങളും കൂടെ പൗലോസിന് കിട്ടി. അതും കൂടെ മനസ്സിലാവുമ്പോഴേ നമുക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. വീണ്ടും വായിച്ചു നോക്കിയാൽ അതിന്റെ എട്ടാം വാക്യം, മോർ ദാൻ ദാറ്റ് I count all things to be loss in view of the surpassing value of knowing Christ Jesus my Lord. കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് കിട്ടി. നോക്കിക്കോണം, ഇനി കൗണ്ട് ചെയ്തോണേ. ഏഴ് കാര്യം നഷ്ടപ്പെട്ടു പോയ പൗലോസ് പറയുകയാണ്, എന്നാൽ എനിക്ക് കിട്ടിയ ചില കാര്യമുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഗ്രീക്കിൽ ആ വേർഡ് നോസിസ് എന്ന് പറയും, GNOSIS, നോസിസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നറിയാമോ? എക്സ്പീരിയൻഷ്യൽ നോളജ്, അറിവോടുകൂടിയ അനുഭവം. എക്സ്പീരിയൻഷ്യൽ നോളജ്, നോസിസ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കിട്ടുന്നത് തലക്കകത്തുള്ളൊരു അറിവല്ല, അതൊരനുഭവമാ. എങ്ങനെ അനുഭവം? യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ ഒരുവന്റെ റെസ്പോൺസ് ആ കർത്താവിൽ ആശ്രയിക്കാൻ, ആ കർത്താവിന്റെ മുമ്പിൽ തൻ്റെ ജീവിതം സമർപ്പിക്കാൻ, ആ കർത്താവിനായിട്ട് വേറൊരു ബാക്കിയെല്ലാം മറന്ന് ആ കർത്താവിനെ താൻ സമ്പൂർണമായി അവനിലുള്ള കോൺഫിഡൻസ്. ഞാൻ പറയാം, ഒത്തിരി പേർക്ക് യേശു കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റൊക്കെ അറിയാം. പക്ഷേ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? യേശു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ റെസ്പോൺസ് എന്താ? ആ റെസ്പോൺസിൽ അനുഭവം ഉണ്ടാകുന്നേ, അല്ലെങ്കിൽ തലയ്ക്കകത്തൊരു അറിവ് മാത്രമായിട്ട് നിൽക്കും. പക്ഷെ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? ഒന്നാമത്തെ റെസ്പോൺസ്, അവനിലാശ്രയിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക, അവന്റെ മുൻപാകെ സകലതും സമർപ്പിക്കുക. എപ്പോഴെന്നറിയാമോ? ഡമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച എൻകൗണ്ടർ ആദ്യം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ആരോ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബെന്യാമിൻ ഗോത്രത്തിന്റെ ചെന്നായ്, ചെന്നായുടെ പ്രത്യേകത എന്നറിയാമോ? കടിച്ചുകീറുന്ന ചെന്നായ. ബെന്യാമിൻ ഗോത്രക്കാരനാ പൗലോസ്. കടിച്ചുകീറുന്ന ചെന്നായായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ ഡമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച എൻകൗണ്ടർ യഹൂദാ ഗോത്രത്തിലെ സിംഹവുമായിട്ട്. സിംഹത്തിന്റെ മുൻപിൽ വെച്ച് ചെന്നായി സമ്പൂർണമായി തന്നെ തന്നെ അർപ്പിച്ചു. ആ ഒരൊറ്റ എൻകൗണ്ടർ അവിടെ ആരംഭിക്കുക. പൗലോസിന്റെ ജീവിതത്തിൽ വെളിച്ചോടിക്കുന്ന, ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചോടിക്കുന്നൊന്നുമല്ല. സക്കായുടെ ജീവിതത്തിൽ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് യേശു അവിടെ നിന്ന് വിളിക്കുന്നതായിരുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലാണ്, എങ്ങനെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അതിനൊരു ബേസിക് ക്രൈറ്റീരിയ ഉണ്ട്, എന്നറിയാമോ? സുവിശേഷം കേൾക്കുക. സുവിശേഷം കേൾക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താ? ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം സാധാരണ ചിന്തിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിവിടെ ഒരാൾ വന്നിച്ച് ഒരു ഫോൺ വിളിച്ച് പറയുകയാണ്, ഇവിടെ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബിനേബർ ഒന്ന് അനൗൺസ് ചെയ്യാണ്, സൗരന്മാരെ ഒരു ചെറിയ ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്ത് സംഭവിക്കും? പിന്നെ റാപ്ചർ സംഭവിച്ചാൽ പോലും ഇത്രയും സംഭവിക്കത്തില്ല. കാരണം ഇവിടെ നമ്മൾ ഒരൊറ്റ ഓട്ടം ഓടിയാൽ പിന്നെ എവിടെ നിൽക്കുകയുള്ളൂ എന്നറിയാമോ? ആ നമ്മുടെ വീട്ടിലെ ചെന്ന് അവിടെ ചെന്ന് നിൽക്കുകയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? കേട്ട കാര്യം വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാകും? ഒരാക്ഷൻ ഉണ്ടാകും. ഒരാക്ഷൻ. അപ്പം വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയുന്ന എങ്ങനെയാ? അവൻ്റെ ആക്ഷനിൽ നിന്ന് അറിയുന്നത്. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, യേശു ഇന്നും ജീവിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിന് പാപമോചനമുണ്ട്. ആര് വിശ്വസിക്കുന്നുവോ അവന്റെ ഉള്ളിൽ നിന്ന് ഒരാക്ഷൻ ഉണ്ടാകും. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, അവൻ അവന്റെ ജീവിതം കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കും. അതാ പൗലോസ് പറഞ്ഞത്. എന്താണെന്നറിയാവോ? ഒന്ന് ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രം. അവന്റെ ജീവിതത്തിലേക്ക് ഒരു കാര്യം മാത്രം വരിക, ജീസസ്, യേശു. ബാക്കി ലോകത്തിന്റെ പ്രശംസ, ബാക്കി എല്ലാ കാര്യങ്ങളും നഷ്ടമായിട്ടും ചവറായിട്ടും ഒക്കെ എണ്ണുക. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി വിടുക എന്നുള്ളതല്ല, ജോലി ചെയ്യണം. കാരണം ഇത് പറഞ്ഞ പൗലോസ് ജോലി ചെയ്തു അധ്വാനിച്ചു. അതുകൊണ്ട് ജോലി വിടുക എന്നുള്ളത് കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ ഹൃദയത്തിൻ്റെ അകത്ത് പിന്നെ യേശുവ. അപ്പോൾ ആദ്യത്തെ കാര്യം അവനെ അറിയുക, നോസിസ്, എക്സ്പീരിയൻഷ്യൽ നോളജ്. അതിന്റെ ഹീബ്രു പദം യാദ എന്നാ, യാദ. യാദ എന്ന് പറഞ്ഞ പദം എഴുതിയിരിക്കുന്നത് ഈ ആദം ഹൗവായെ അറിഞ്ഞു, അല്ലെങ്കിൽ ഇറ്റ്സ് എ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു അനുഭവം. അതാ യേശുക്രിസ്തുവിനെ ആത്മാവിൽ അറിയുന്നവന്റെ പ്രത്യേകത, അവൻ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഇവിടെ പാട്ടുകാരൻ നമ്മൾ നേരത്തെ ആദ്യ ഒരു പാട്ട് പാടി, കാൽവരി ദർശനം കാണുന്നതിന് മുൻപിലായി അൻപിനാലുള്ളവും കണ്ണു നിറയുന്നതിന്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, യേശുവിനെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു തുടിപ്പ. ഇമോഷൻസ് പലവിധമുണ്ട്, ഒത്തിരി ഇമോഷൻ ഉള്ളവരുണ്ട്, ഒത്തിരി ഇമോഷൻ ഇല്ലാത്തവരുണ്ട്. പക്ഷെ എത്ര ഇമോഷൻ ഇല്ലെങ്കിലും യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവൻ്റെ അകത്തൊരു തുടിപ്പുണ്ട്. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം അവൻ്റെ ജീവിതം മുഴുവൻ ഒരൊറ്റ ആളോട് ബന്ധപ്പെട്ടിരിക്കുക, ദാറ്റ് ഈസ് ജീസസ്. അതാ പൗലോസ് പറഞ്ഞത്, നോയിങ് ക്രൈസ്റ്റ്. എനിക്കവിടെ ഒത്തിരി നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിവിടെ ഒരു കാര്യം കിട്ടി. എന്താണ്? എൻ്റെ യേശുവിനെ അനുഭവിക്കുവാൻ, എൻ്റെ യേശുവിനെ അറിയുവാൻ, അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവനോട് സംസാരിക്കുവാൻ, അവനെ കേൾക്കുവാൻ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടി. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഒമ്പതാം വാക്യം, ആൻഡ് ഐ മേ ബി ഫൗണ്ട് ഇൻ ഹിം. മലയാളത്തിൽ എങ്ങനെയാ എൻ്റെ?
ഞാൻ
അവനിൽ ഇരിക്കേണ്ടതിനും. ഒൻപതാം വാക്യത്തിന്റെ അവസാനത്തെ രണ്ട് വേർഡുകളാണ് അവനിൽ ഇരിക്കേണ്ടതിനും. പൗലോസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ഭാഷാപ്രയോഗം എന്നറിയാമോ? ഇൻ ഹിം എന്നുള്ളതാ. എന്താ? അവനിൽ ഇരിക്കുക. യേശുദ പറഞ്ഞേ, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. ഫലസ്വ രക്ഷിക്കപ്പെട്ട യേശു എന്റെ ഉള്ളിൽ വന്നു. അത് മാത്രമല്ല, ഞാനിപ്പോൾ ആരിലാ ഇരിക്കുന്നേ? അവനിലിരിക്കുക. എന്റെ ഐഡന്റിറ്റി അവനാ. ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് അവനില്ല, ഇൻ ഹിം, അവനിൽ ഇരിക്കുവാൻ, അവനിൽ കാണപ്പെടുവാൻ, അവനിലായിരിക്കുവാൻ. യേശു എന്റെ ഉള്ളിലുണ്ട്. അത് മാത്രമല്ല, പിന്നെന്താ? ഞാൻ അവന്റെ ഉള്ളിൽ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മുടെ സമയം പോയതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ഭാഗം, നോട്ട് ഹാവിംഗ് എ റൈച്ചസ്നെസ് ഓഫ് മൈ ഓൺ ഡിറൈവ്ഡ് ഫ്രം ദ ലോ, ബട്ട് ദാറ്റ് വിച്ച് ഈസ് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ദ റൈച്ചസ്നെസ് വിച്ച് കംസ് ഫ്രം ഗോഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫെയ്ത്ത്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. ശ്രദ്ധിച്ചേ, പൗലോസ് പറഞ്ഞു താനൊരു ഫാരിസിയാന്ന് പറഞ്ഞു, താനൊരു പരീശനാ. എന്താ പരീശന്റെ കാര്യ പരിപാടി എന്നറിയാവോ? അവനൊറ്റ പരിപാടിയുള്ള പരീശന്, ദൈവത്തിന്റെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക. ദൈവത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള അധ്വാനം. തന്റെ ജീവിതകാലം മുഴുവൻ അവനതാ ചെയ്തേ. എന്താണ്? ദൈവത്തിന്റെ മുമ്പിൽ എനിക്കൊരു നീതിമാനായി തീരണം. അധ്വാനം. അതിനാണ് പ്രാർത്ഥന, അതിനാണ് ഉപവാസം, അതിനാണ് പെരുന്നാള്, അതിനാണ് യാഗം, അതിനാണ് നിയമങ്ങൾ. ഇതെല്ലാം എങ്ങനെ അനുസരിക്കാമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുക. ചിലപ്പം പൗലൂസിനോട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പം അധികം സംസാരിക്കത്തില്ലായിരിക്കും പരീക്ഷനായിരുന്ന സമയത്ത്. കാരണം എന്നറിയാമോ, എങ്ങാണും കൂടുതൽ സംസാരിച്ചു പോയാലോ പേടിയാ. കാരണം എന്താണെന്നറിയാമോ, എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട്, ദശാംശം കൃത്യമായിട്ട്, 215 രൂപ 25 പൈസ കൃത്യ. സമയം 24 മണിക്കൂറുണ്ട്, അതിന് ദശാംശം കൊടുത്തേക്കാം. 2 മണിക്കൂർ 40 മിനിറ്റ് കൃത്യമായി പ്രാർത്ഥിക്കുക. എന്തൊരു അധ്വാനം എന്നറിയോ. ഒരു പരീശന്റെ ജീവിതം അല്ലെങ്കിൽ ഇസ്രായേൽക്കാരന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ മുൻപിൽ നീതിമാനാകുവാൻ അധ്വാനിക്കുക, അധ്വാനിക്കുക. പക്ഷേ യേശു കർത്താവിനെ അറിഞ്ഞപ്പോൾ പൗലോസ് പറയുക, എനിക്ക് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ശ്രദ്ധിക്കണേ, ഞാൻ അധ്വാനിച്ച് 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 നേടുന്ന ഒരു നീതിയല്ല. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാ. ഇവന്റെ അധ്വാനം തീരുന്നില്ല, കാരണം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുന്ന ന്യായപ്രമാണം പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് മുഴുവൻ അനുസരിച്ചാ നീ ജീവിക്കും. ഒരെണ്ണമെങ്കിലും തെറ്റിയാ നിന്റെ കാര്യം പോക്ക. 10 കൽപ്പനയുണ്ട്, 613 പ്രമാണങ്ങൾ അതിന്റെ കൂട്ടത്തിലുണ്ട്. ഒരെണ്ണം തെറ്റിയാ പോക്ക. അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു ചിന്താഗതി ആലോചിച്ച് നോക്കി, എന്ത് ഭയത്തിലായിരിക്കും ജീവിക്കുന്നത്? 613 പ്രമാണങ്ങൾ നിൽക്കുക, ഇത് കാണാതെ എങ്ങനെ പഠിച്ചു വരിക? കൃത്യം 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 നിയമം അനുസരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ മനുഷ്യന് മനസ്സിലായി, എന്റെ നീതി പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും ദൈവമുമ്പാകെ എനിക്ക് നീതിമാനാകാൻ കഴിയത്തില്ല. പക്ഷേ എന്റെ കർത്താവ് എന്റെ സ്ഥാനത്തിന് പകരം എന്റെ കർത്താവ് നിന്നു, എന്റെ സ്ഥാനത്തേക്ക് അവൻ വന്നു. ശ്രദ്ധിക്കണേ, ദിസ് ഈസ് ദ ഡിവൈൻ എക്സ്ചേഞ്ച്. ഇതാ ഡിവൈൻ എക്സ്ചേഞ്ച്. കർത്താവ് എന്റെ സ്ഥാനത്തോട്ട് കയറി നിന്നിട്ട് കർത്താവിന്റെ സ്ഥാനത്തോട്ട് എന്നെ കൊണ്ടാക്കി. എന്താ? എന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുവാൻ അവൻ എന്റെ സ്ഥാനത്തോട്ട് വന്നു. എന്നിട്ട് എന്നെ കർത്താവിന്റെ സ്ഥാനത്തോട് നിർത്തിയിട്ട് കർത്താവിന്റെ നീതി എന്നെ ധരിപ്പിച്ചു. ഇതാ പൗലോസ് പറഞ്ഞത്, ഞാൻ അധ്വാനിച്ച് നേടിയതല്ലെന്ന്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല, വിശ്വസിക്കുന്നവർക്ക്. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ വെളിപ്പെട്ട് വന്നിരിക്കുന്ന റോമാലയനെ പറഞ്ഞത്. യേശു ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താൽ എന്താ നമുക്ക് കിട്ടുന്നത്? ദൈവത്തിന്റെ നീതി. ദൈവം നമ്മെ ധരിപ്പിക്കുക, സൗജന്യമാ, ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിശ്വസിക്കുന്ന മൊമെന്റിൽ. അതിനെക്കുറിച്ച് യെശയ്യാപ്രവചനം പറഞ്ഞു, എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ഇടിവിച്ചു. ഇപ്പൊ ദൈവം നോക്കുന്ന എന്നെ എവിടെയാണെന്നറിയോ? ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരെ കാണുക? എന്നെ ക്രിസ്തുവിൽ കാണുകയാണ്. ഇതാ പൗലോസ് പറഞ്ഞു, എന്തൊരാശ്വാസമായി കാണുമല്ലോ. നമുക്ക് അത്ര മനസ്സിലാകുന്നില്ലെന്നേ. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസിനറിയാം, ഒരു ജീവിതകാലം മുഴുവൻ നീതിമാനാകാൻ വേണ്ടി അധ്വാനിച്ച കാര്യം പൗലോസിനെ അറിയുള്ളൂ. അതുപോലെ ഒരാളായിരുന്നു മാർട്ടിൻ ലൂതർ. കത്തോലിക്ക സഭയ്ക്കകത്ത് വിശുദ്ധനാകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയാം കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകതയുണ്ട്, വിശുദ്ധരാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസെപ്റ്റ്. വിശുദ്ധരാകുക കേട്ടില്ലേ ചെറുപ്പത്തിൽ? എനിക്ക് കാത്തലിക് ചർച്ചിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, സ്റ്റോറികളെല്ലാം വിശുദ്ധന്മാരെ കുറിച്ചുള്ളതാ. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഫ്രാൻസിസ് അസീസി വിശുദ്ധ, ഒത്തിരി 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 വിശുദ്ധന്മാരുണ്ട്. അപ്പൊ അവരുടെ ജീവചരിത്രങ്ങളാണ് വായിക്കുന്നത്. എങ്ങനെ അറിയാവോ? അവർ വിശുദ്ധരാകാൻ വേണ്ടി അവർ മുട്ടേ നിന്നത്, അവർ ദിവസങ്ങളോളം ഉപവസിച്ചത്, അവര് ബെൽറ്റുള്ള ആണി അരയിൽ ധരിച്ചത്, അവര് തന്നെ തന്നെ ചാട്ടയടിച്ച് പീഡിപ്പിച്ചത്. ഇപ്പൊ മാർട്ടിൻ ലൂതർ ഇങ്ങനെ ഒരു അച്ഛനായിരുന്നു, ഒരു നല്ല കത്തോലിക്ക സഭയിലെ അച്ഛൻ. പുള്ളിക്ക് ഒറ്റ ആഗ്രഹമുള്ള നല്ല ആഗ്രഹം എന്താണ്? വിശുദ്ധനാകണം. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ ഒരു നീതിമാനാകണം. അധ്വാനോ? ചാട്ടയടി, കല്ല് പറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ മുട്ട നിൽക്കുക, പ്രാർത്ഥിക്കുക. പക്ഷേ ഇതെല്ലാ കാര്യപരിപാടിയും ചെയ്തിട്ടും ഉള്ളിൽ സമാധാനമില്ല. ഈ വിശുദ്ധനാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കലാപരിപാടികളും നടത്തിയിട്ടും ഉള്ളിൽ എന്തില്ല? ഉള്ളിൽ ഈ കിട്ടി എന്നൊരു തോന്നലില്ല, വിശുദ്ധനായെന്നൊരു തോന്നലില്ല. കാരണം പിന്നെയും കുറവിനെ കുറിച്ച് എപ്പോഴും ബോധ്യം വരുന്നത്, ഇനിയും ഒത്തിരി വിശുദ്ധനാകാനുണ്ട്, ഇനിയും ഒത്തിരി വിശുദ്ധനാകാനായിട്ടുണ്ട്. ആ പൗലോസിന്, ആ മാർട്ടിൻ ലൂതറിന് കിട്ടിയ വെളിപ്പാടാ റോമാലേഖനം, ഗലാത്തി ലേഖനം. എന്തെന്നറിയാമോ? ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടണമെന്നേ എന്റെ കർത്താവ് ഞാൻ ഏൽക്കേണ്ട കഷ്ടത മുഴുവൻ, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ മുഴുവൻ ക്രൂശിൽ കർത്താവ് ഏറ്റെടുത്തു. ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാനത് വിശ്വസിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കുന്ന മൊമെന്റിൽ സ്വർഗം എന്നെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്, ഇവൻ ഒരു നീതിമാൻ. അപ്പൊ സനേഹ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. പൗലോസ് പറയാണ്, ഞാൻ അതിലിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതി, റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവനെ ദൈവം എന്താ വിളിക്കുന്ന അറിയാമോ? ദൈവം എന്താ വിളിക്കുന്നേ? കേട്ടില്ല, നീതിമാൻ. അവിടെ പറഞ്ഞത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ റൈച്ചസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്. മനുഷ്യർ പലതും പറഞ്ഞേക്കാം, പക്ഷെ സ്വർഗത്തിന്റെ മുൻപിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് പോലീസ് പറഞ്ഞത് ഐ വോണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം, അവനിൽ കാണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുക. അവനിലിരിക്കാൻ, അവനിൽ നിന്ന് മാറി എന്റെ പൊസിഷൻ പോയി. എന്റെ പൊസിഷൻ ആരില്ല? എന്റെ കർത്താവില്ല, എന്റെ കർത്താവില്ല. റൈച്ചസ്നെസ്, ഞാൻ പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് കടക്കട്ടെ. പത്താം വാക്യം, ഐ മേ നോ ഹിം ആൻഡ് ദി പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. ശ്രദ്ധിച്ച്, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു? നമ്മൾ കേട്ടു നോയിങ് ക്രൈസ്റ്റ്, കർത്താവിനെ എന്ത് ചെയ്യുക? അറിയുക. രണ്ടാമത്തെ കാര്യം, അവനിൽ ഇരിക്കുക. മൂന്നാമത്തത്, അവന്റെ നീതിയിലായിരിക്കുക. നാലാമത്തത്, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ഒരു ദൈവ പൈതലിൽ വ്യാപരിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ലോകത്തിൽ രണ്ട് പവറാണ് ഉള്ളത് പ്രധാനമായിട്ടും. ഒന്ന് പവർ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിപ്പിന്റെ ശക്തി. രണ്ട്, ദ പവർ ഓഫ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ഒരു ദൈവ പൈതൽ വിശ്വസിക്കുമ്പോൾ അവനിൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാ. എന്താ? ഏത് ശക്തിയാ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തി അവനിൽ വ്യാപരിക്കുക. അതുകൊണ്ടാ ഒരുവന് പാപത്തെ ജയിക്കാൻ പറ്റുന്നേ. പണ്ട് പാപത്തിന് അടിമയായിരുന്നു, ഇപ്പം പാപത്തെ ജയിക്കാൻ പറ്റുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി കൊണ്ടാ. സ്വന്തം ബലമല്ല, എന്റെ ഉള്ളിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. എഫ് എസ് ലേഖനം ഞാൻ എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പോലീസ് പ്രാർത്ഥിക്കുക, കർത്താവേ ഇവരെ അറിയണം. വേണം ആ വാക്യം ഒന്നെടുത്തു, നമുക്ക് പെട്ടെന്ന് ആ വാക്യം ഒന്നെടുത്ത് വായിച്ചു. എഫ് എസ് ലേഖനം എന്റെ ഒന്നാം അധ്യായം അതിന്റെ 19 വാക്യം എഫേഷ്യൻസ് 1:19.
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു.
കണ്ടോ, ശ്രദ്ധിച്ചേ, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി നമ്മൾ അറിഞ്ഞാൽ മതി. അതിനാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, തിരിച്ചറിയുന്നുണ്ടോ? എന്റെ ഉള്ളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഏത് ശക്തിയാ? താഴേക്ക് വായിക്കാം, അതിന്റെ 20 വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനത് വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തുകയും. ഓക്കെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ യേശു കല്ലറയിലായിരുന്നപ്പോൾ പുനരുദ്ധാനത്തിന്റെ ശക്തി യേശുവിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. തീർന്നില്ല, 40 ദിവസം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, പിതാവിന്റെ വലത്തുഭാഗത്ത് എല്ലാ അധികാരങ്ങൾക്കും മീതയായി ഇരുത്തി. ഈ ശക്തിയാ ഒരു ദൈവവചനത്തിൽ വ്യാപരിക്കുന്നത്. ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞു നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിർത്തിയുള്ളൂ. കാരണം അതാ പൗലോസ് പറഞ്ഞത്, ഇതൊന്നും മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ വീട്ടിൽ പോയിട്ടുന്ന ഒത്തിരി പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണേ, കർത്താവേ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ കർത്താവേ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുക. ഈ ശക്തി ഒരു ദൈവവൈദ്യന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി കമ്പയർ ചെയ്യണം. എന്താണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് തിരുത്തിയ ശക്തി, അതേ ശക്തി ഒരു ദൈവവൈദ്യൽ വ്യാപരിക്കുക. മനസ്സിലാക്കുകയാണെങ്കിൽ 2 പോകുമ്പോൾ മനസ്സിലാവും. എന്താണെന്നറിയാമോ? 2 ഒന്നാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. 6 ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ മരിച്ച നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് എവിടെ കൊണ്ടിരുത്തി? സ്വർഗത്തിലിരുത്തി. അപ്പൊ നമ്മളിവിടെ എവിടെയാ? ഇപ്പോൾ എവിടെയാ? അതിന് തിയോളജിമാരെ കൊടുക്കുന്ന പേരാണ് പൊസിഷനലി വി ആർ ഇൻ ദ തേർഡ് ഹെവൻ ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ പൊസിഷൻ എവിടെയാ? ഇപ്പം ഈ എൻട്രൻസ് പാസ്സായ ആൾക്കാര് ഓൾറെഡി അവർക്ക് എന്ത് കിട്ടി? ഒരു അഡ്മിഷൻ കിട്ടി, ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ അവിടേക്ക് പോയോ? ഇല്ല. അതിന് ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്ന അവർ എന്താ അവിടെ ജോയിൻ ചെയ്യുന്നൊരു സമയമുണ്ട്. പക്ഷെ എൻട്രൻസ് പാസ്സായപ്പോൾ തന്നെ അവിടെ ഒരു സീറ്റ് ബുക്ക്ഡായി. ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ പൊസിഷനലി നമ്മൾ എവിടെയായി? പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മൾ ഇരുത്തിയിരിക്കുക. ഒത്തിരി പേരുടെ മോഹം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഒരു നിവൃത്തിയുള്ളൂ പ്രാർത്ഥിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് പോലും സാധ്യത പറഞ്ഞു. എന്നാ ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? അറിയേണ്ടതിന് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞേ. ഇപ്പൊ ഇന്ന് ലോകം മുഴുവൻ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശക്തി തരണേ അല്ലെന്നേ. കിട്ടിയ ശക്തി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് പ്രാർത്ഥിക്കാനാ പോലീസ് പറയുന്നേ. കിട്ടിയ ശക്തി എന്താ? മരിച്ച ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റത് മാത്രമല്ല, എന്നെ കൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് പൊസിഷനിൽ ഇരുത്തി. ഇനി അടുത്ത പാർട്ട് ഇതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഫിലിപ്പ് ലേഖനത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് സമയം കൊണ്ട് നിർത്താം. അടുത്ത ബ്ലെസ്സിങ്, 10 വാക്യം തന്നെ, പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് ദി ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ആ ഒരു വാക്കും എടുക്കുക, ഫെലോഷിപ്പ്. ഏറ്റവും കൂടുതൽ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന എപ്പോഴാ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം പലപ്പോഴും നമ്മുടെ സാധാരണ ജീവിതത്തില് ആ ഒരു ചില പ്രശ്നത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ കഷ്ടതയുടെ സമയത്താ. ഇവിടെ ഇവിടെ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോകണ്ട, ഞാൻ അങ്ങ് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ ഫെലോഷിപ്പ് എന്നുള്ള വാക്ക് മാത്രമേ ഇങ്ങ് എടുക്കുന്നുള്ളൂ. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, യേശുവിന്റെ നാമത്തെ പ്രതി കഷ്ടമുണ്ട്, അല്ലെങ്കിൽ എന്ത് കഷ്ടമായിക്കൊള്ളട്ടെ, എന്ത് കഷ്ടമാണെങ്കിലും അതിൻ്റെ നടുക്ക് എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? അവൻ്റെ കൂട്ടായ്മ. ബാക്കി ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം അനുഭവിച്ചറിയുന്നുണ്ട്, അവൻ എൻ്റെ കൂടെ നിൽക്കുക. ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ്. അതാ കിട്ടിയത് അല്ലേ? കഷ്ടത വന്നപ്പോൾ എന്താ തകർന്നു പോകാഞ്ഞേ? ചില കഷ്ടതകൾ നമ്മളെയും കൊണ്ട് പോകുന്ന ഓർത്തല്ലേ? എന്താ പോകാഞ്ഞേ? എൻ്റെ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് അവൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മളെക്കുറിച്ച് പറയാം കേട്ടോ, കാരണം നമുക്ക് ഈ പൗലോസിന് ലെവലിലേക്ക് പറയുകയാണെങ്കിൽ പൗലോസ് കർത്താവിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ച ഒരാളാണ്. നമ്മൾ പിന്നെ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളുള്ളൂ, അക്കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് കളിയാക്കി മിണ്ടിയില്ല, അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ കർത്താവിനെ വിശ്വസിച്ചതിന്റെ പേരിലുള്ളത്. പൗലോസ് അടുത്ത ലെവലല്ല പൗലോസിന്റെ, അത് വിട്. നമ്മളെ ഫെലോഷിപ്പ് മാത്രം ഒന്ന് എടുത്താൽ മതി. അവൻ്റെ കൂട്ടായ്മ എൻ്റെ കഷ്ടതയുടെ നടുവിൽ, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി എല്ലാവരും. ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു അങ്കിളിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയി. അവരെന്നെ എന്നെ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേന് ഒത്തിരി കളിയാക്കലും ഒത്തിരി അവരെന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ കോട്ടയത്തുനിന്ന് ആ മണർകാടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മണർകാട്ടിലൂടെ യാത്രയിൽ എൻ്റെ കണ്ണ് നിറയുന്നു. കാരണം ഏറ്റവും സ്നേഹിച്ച ആൾക്കാർ എന്നെ വളരെയധികം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. നമുക്കറിയാം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ മാറ്റി നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം ജസ്റ്റ് കുറച്ച് നാളേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ കൂട്ടായ്മയിൽ അവിടെ ഞാൻ നേരെ ചെന്ന് കയറി പ്രയർ മീറ്റിംഗില്ല, വളരെ ഭാരത്തോടുകൂടി ആ പ്രയർ മീറ്റിംഗ് ചെന്നു. ഞാൻ വിത്തിൻ ഫ്യൂ മൊമെന്റ്സ് എൻ്റെ എല്ലാ ഭാരവും മാറിയിട്ട് എൻ്റെ ഹൃദയം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കാരണം ആ കർത്താവിൻ്റെ കൂട്ടായ്മ, കർത്താവിൻ്റെ കൂട്ടായ്മ. അവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ. അതാ ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി. ദാറ്റ് ഈസ് ഹിസ് പവർ. അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഫെലോഷിപ്പ്. 11 വാക്യം, ഇൻ ഓർഡർ ദാറ്റ് ഐ മേ അറ്റെയിൻ ടു ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച്. പ്രൈസ് ദ ലോർഡ്. എന്താ ഏറ്റവും അവസാനം നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗ്ലോറി, മഹത്വം. താഴേക്ക് വാക്യുമ്പോൾ കുറച്ചുകൂടെ കയറ്റി കിട്ടും. അതിൻ്റെ 20 വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, നമ്മുടെ പ്രത്യാശ. എന്താ അത്? പൗലോസ് പറയുന്നത് എൻ്റെ ലക്ഷ്യം ഇതാ. എന്താ ലക്ഷ്യം? എന്താ? മരിച്ചവരിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പുനരുദ്ധാനം പ്രാപിക്കാൻ പോവാ. എൻ്റെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപം എന്ത് ചെയ്യാൻ പോവാ? രൂപാന്തരപ്പെടാൻ പോവുകയാ. ഈ കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലേക്ക് വരാം. 12 വാക്യം, നോട്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഒബ്ടെയിൻഡ് ഇറ്റ് ഓർ ഹാവ് ഓൾറെഡി ബിക്കം പെർഫെക്റ്റ് ബട്ട് ഐ പ്രസ് ഓൺ സോ ദാറ്റ് ഐ മേ ലേ ഹോൾഡ് ഓഫ് ദാറ്റ് ഫോർ വിച്ച് ഓൾസോ ഐ വാസ് ലേഡ് ഹോൾഡ് ഓഫ് ബൈ ക്രൈസ്റ്റ് ജീസസ്. ആ വാക്യം എന്നെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച വാക്യം ഈ വാക്യം എന്നറിയാമോ? അവൻ എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും അത് പിടിക്കാമോ എന്ന് ചോർക്കുന്നു. ശ്രദ്ധിച്ചേ, എന്റെ സ്വന്തം ശക്തി കൊണ്ട് പോകുന്നൊരു പരിപാടി അല്ലെന്നത്. പിന്നെന്താ? അവൻ എന്നെ പിടിച്ചിരിക്കുകയാ. ഓ, എനിക്കുണ്ടായ സന്തോഷത്തിന് അതിൽ ഈ ഒരു വാക്യത്തിന്റെ മുൻപിൽ ഞാൻ അങ്ങനെ റിജോയ്സ് ചെയ്തു. കർത്താവെ, എന്തൊരു ധൈര്യമായത്! കാരണം എന്താണെന്നറിയാമോ? ഞാൻ എങ്ങനെയും പിടിക്കാമോ എന്ന് വെച്ച്. ഈ ചില പിള്ളേർ കണ്ടില്ലേ പരീക്ഷയുടെ തലോസിലുള്ള പഠിത്തം കണ്ടിട്ടില്ലേ? അന്ന് അതുവരെ പഠിച്ചിട്ടില്ല, പരീക്ഷയുടെ തലോസ് ആഞ്ഞു കിടന്ന് പിടിക്കുക. കാരണം അവന്റെ കോൺഫിഡൻസ് ഇല്ല പാസ്സാകുമെന്ന്. പക്ഷേ ഇവിടെ എനിക്ക് പാസ്സാകുമെന്ന് ഒരു കോൺഫിഡൻസ് കിടക്കുക. കാരണം എന്താണെന്നറിയാമോ? അവൻ എന്നെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാ ഞാൻ ഓടുന്നേ. ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പ്രത്യേകത ഇതാ സഹോദരങ്ങളെ, വ്യത്യാസം ആറ്റിറ്റ്യൂഡില. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നീതി പ്രവർത്തികൾ നമ്മൾ ഇപ്പോഴും ചെയ്യും. ഇപ്പോഴും ഒത്തിരി കാര്യം നമ്മൾ വിശുദ്ധീകരണം സാങ്ക്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ പ്രസവം ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ട് പൗലോസ് പ്രസവം ചെയ്ത പോലെ അല്ല. പണ്ട് എങ്ങനെയും നീതിമാനാകാൻ വേണ്ടി പിടിക്കുക. പക്ഷേ ഇപ്പോൾ ഞാൻ നീതി ചെയ്യുന്നത് നീതിമാനാകാൻ വേണ്ടിയല്ല, പിന്നെ നീതിമാനായതുകൊണ്ടാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ല? പണ്ട് നീതിമാനാകാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുക, ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ ഷിജുവിന്റെ മാരേജിന് പോയി. അവിടുത്തെ ഒരു പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് അവിടെ മുറിയുണ്ടായിരുന്നത് ഡ്രസ്സ് മാറാനായിട്ടൊക്കെ. ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് ഒരു സഹോദരി തലയിൽ ഒരു കല്ലും ചുമന്നുകൊണ്ട് പള്ളിക്ക് ഇട്ട് നടക്കുക. അപ്പൊ മനുഷ്യൻ ഒത്തിരി പരിപാടികൾ ചെയ്യുന്നതിനാണെന്നറിയോ? ദൈവത്തിന്റെ പ്രസാദം കിട്ടാൻ. അത് കാര്യസാധ്യമായിരിക്കും. പക്ഷെ ആത്മാർത്ഥമുള്ളവരുണ്ട് ഒത്തിരി പേര്. അവർ ദൈവപ്രസാദം കിട്ടാൻ ഒത്തിരി കാര്യം ചെയ്യുക. പക്ഷേ യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ ഓൾറെഡി ദൈവപ്രസാദം എന്റെ മേൽ വന്നു. അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്റെ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി ആയിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഈ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. നമ്മൾ ചുമ്മാ പിശാചിനോട് ജയിക്കുകയല്ല, പിശാചിനോട് പോരാടുകയല്ല, പിന്നെന്താ? യേശു ജയിച്ച ജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? പോരാടുന്നേ. അതുപോലെ ഇവിടെ അവൻ എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് പൗലൂസ് പറയാം, ഞാനും ആയികയാന്ന് പൗലൂസ് പറയുക. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താ? മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആ മച്ചുരിട്ടിലേക്ക് വളരണം, ആ പെർഫെക്ഷനിലേക്ക് എനിക്ക് വളരണം. ഞാൻ ആയിക അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ കർത്താവേ ആ ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയിട്ട് ഞാൻ ആയികയാണ്. പക്ഷേ അത് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ചെയ്യുന്നറിയാമോ? അവൻ എന്നെ പിടിച്ചിരിക്കുന്ന കൊണ്ട് ഞാനും എന്ത് ചെയ്യുക? ഞാനും ആയിക. ദിസ് ഈസ് ദ ബാലൻസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ക്രിസ്തു ജീവിതം പിടികിട്ടിട്ടില്ല. അപ്പൊ ആദ്യം ഇതിൽ ആരംഭിക്കണം. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ആദ്യം ഇതിൽ ആരംഭിക്കണം. എന്നറിയാമോ? അവൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തേ? നോയിങ് ക്രൈസ്റ്റ്, അവനെ ആത്മാവിൽ അറിയുവാൻ, കർത്താവായി രക്ഷകനായി സ്വീകരിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ കൃപ തന്നു. എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവമാണ് എൻ്റെ. ഒരു കഥയല്ല, സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അവൻ തീർന്നത് എൻ്റെ അനുഭവമാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഐ എം ഫൗണ്ട് ഇൻ ഹിം, ഞാൻ അവനിലായിരിക്കുന്നേ. ദ ഫെലോഷിപ്പ്, അവന്റെ കൂട്ടായ്മ എനിക്കുള്ളത്, അവന്റെ കൂട്ടായ്മ. അവന്റെ നീതി എന്നെ ധരിപ്പിച്ചിരിക്കുക, അവന്റെ നീതി എന്നെ ധരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എന്താണെന്നറിയാമോ? ഞാൻ മുമ്പോട്ടായികയാ. കാരണം എന്താ? എനിക്കൊരു റിസറക്ഷൻ വരുന്നുണ്ട്, പുനരുദ്ധാനം വരാൻ പോവാ. എന്റെ ഞാൻ മരിച്ചുപോയി കിടന്നാൽ എന്റെ ശരീരം അവിടെ നിന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുന്ന നാഴിക വരാൻ പോവാ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ എന്ത് ചെയ്യാ? ഞാൻ ഓട്ടത്തിലാ, ഞാൻ ആയികയാ. ആ പെർഫെക്ഷനിലേക്ക്, ആ ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയിട്ട്, അവൻ്റെ പ്ലാനിലേക്ക്, അവൻ്റെ പദ്ധതിയിലേക്ക്, എന്നെ വിളിച്ച വിശുദ്ധ വിളിയിലേക്ക്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേലയുടെ ഭാഗത്തിലേക്ക് ഞാൻ ആയികയാ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ